കർത്തൃനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 22-ാം തീയതി. തിരുവചനത്തിൽ നിന്നും എസ്തേറിൻ്റെ പുസ്തകം 4, 5, 6 എന്നീ അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു, വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കയ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടെടുത്തും കൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടെടുത്തു വെണ്ണീറിൽ കിടന്നു. എസ്തേറിൻ്റെ ബാല്യക്കാരത്തികളും ഷണ്ണന്മാരും വന്നു അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തേർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹദാക്കിനെ വിളിച്ചു. അത് എന്തെന്നും അതിൻ്റെ കാരണമെന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദാക്ക് രാജാവിൻ്റെ പടിവാതിന് മുമ്പിൽ പട്ടണത്തിൻ്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ണാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിൻ്റെ പകർപ്പ് അവൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരമറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹദാക്ക് ചെന്നു മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന ഒരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്നു എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന് നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്ത് നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്നു ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ, രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, രാജാവിന് തിരുവുള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണം എന്നപേക്ഷിച്ചു. എസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കിയ വിരുന്നിന് ചെന്നു. വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്, അത് നിനക്ക് ലഭിക്കും, നിന്റെ ആഗ്രഹവും എന്ത്, രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു, രാജാവൻ എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദമുള്ളവനായി പുറപ്പെട്ടു പോയി. എന്നാൽ രാജാവിൻ്റെ വാതുക്കൾ മൃദേഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മൊർദെഖായിയുടെ നേരെ കോപം നിറഞ്ഞു. എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തൻ്റെ വീട്ടിൽ ചെന്നു സ്നേഹിതന്മാരെയും ഭാര്യയായ സേരശിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തൻ്റെ ധനമഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിന് എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോട് ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദ്ദേഖായി രാജാവിൻ്റെ വാതുക്കൾ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയും ഇല്ല എന്നും ഹാമാൻ പറഞ്ഞു. അതിനവൻ്റെ ഭാര്യ സേരശും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദ്ദേഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോട് കൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരായി രാജാവിൻ്റെ ഷണ്ണന്മാരിൽ ബിഗ്ധാന, തേരശ് എന്നീ രണ്ട് പേർ അഹശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദ്ദേഖായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദ്ദേഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദ്ദേഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. രാജാവിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. ഹാമാൻ അകത്തു വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്നെയല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. ഹാമാൻ രാജാവിനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതുക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദ്ദേഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക, നീ പറഞ്ഞതിലൊന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു, മൊർദ്ദേഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. മൊർദ്ദേഖായി രാജാവിൻ്റെ വാതുക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരശും അവനോട്, മൊർദ്ദേഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദി വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റു പോകേയുള്ളൂ എന്ന് പറഞ്ഞു. അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്ണന്മാർ വന്നു. എസ്തർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെയുള്ള ഭാഗം വായിക്കുന്നു. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ടു, പുലർച്ചെ ദൈവാലയത്തിൽ ചെന്നു ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്നു ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്നറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരും എന്ന് അവരെക്കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകൻ ചേവകരുമായി ചെന്നു. ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളുടെ അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ തദാസ് എന്നവർ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചതെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റു ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ച പുതിയ നിയമഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5 അതിൻ്റെ 29 വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിച്ചു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടുത്തെ സമൂഹത്തിലെ മേലധികാരികൾ, മഹാപുരോഹിതന്മാർ, പ്രത്യേകിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവരെ നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ യേശുവിൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്ന വാചകങ്ങളാണ് ഇപ്പോൾ നാം വീണ്ടും ഉരുവിട്ട് വായിച്ചത്. ഇതിൽ എൻ്റെ ശ്രദ്ധ പ്രത്യേകം പതിഞ്ഞത് പത്രോസിൻ്റെ ആ വാക്കുകളിലാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകും. ഇവിടെ മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം, ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഇവരെ നിർത്തിയിട്ട് മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചിരുന്നുവല്ലോ, നിങ്ങൾ എന്നിട്ടും എന്തുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അവർക്ക് തന്നെ അവർ അധികാരികളായിട്ട് തോന്നി. അവരുടെ വാക്ക് ആരെങ്കിലും അനുസരിക്കാതെ ഇരുന്നാൽ അതൊരു നിയമലംഘനം പോലെ കണക്കിലെടുത്ത് ഇവരോട് ചോദിക്കുകയാണ്. അമർച്ചയായിട്ട് ഇവരോട് കൽപ്പിച്ചിരുന്നതാണ്, നിങ്ങൾ ഒരിക്കലും ഇനി ആ വാക്ക്, യേശുവിൻ്റെ നാമം ഉച്ചരിച്ച് സംസാരിക്കരുത്, ഉപദേശിക്കരുത്. അത്രയ്ക്ക് ശക്തമായ താക്കീത് കൊടുത്ത് വിട്ടയച്ചിരുന്ന ഈ ശിഷ്യന്മാർ, ഈ അപ്പോസ്തലന്മാർ, അവർ ഇപ്പോഴും അധികാരികളെ ഭയപ്പെടാതെ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ യേശുവിൻ്റെ നാമത്തെ ഉപദേശിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു പോരുന്നു. അതിനവർ കൊടുക്കുന്ന മറുപടി ശക്തമായ മറുപടി ആയതുകൊണ്ട് അതിൻ്റെ 33 വാക്യത്തിൽ വായിക്കുന്നു, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചുവെന്ന് അവിടെ വായിക്കുന്നുണ്ട്. അത്രയ്ക്ക് ശക്തമായ മറുപടിയാണ് കൊടുത്തത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാണ് ഈ മറുപടി കൊടുക്കുന്നത്? പത്രോസ്. പത്രോസിനെ നമുക്കറിയാം, അവൻ ആരായിരുന്നു, അവൻ്റെ തുടക്കം എവിടെയായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് അവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ പോലും അവൻ്റെ സ്വഭാവ രീതി എങ്ങനെയുള്ളതായിരുന്നു? എടുത്തുചാട്ടക്കാരൻ, സാധാരണ നമ്മെപ്പോലെയൊക്കെ ഉള്ള ഒരു സാമാന്യ മനുഷ്യൻ. കോപം വേണ്ടപ്പോൾ കോപം വരുന്നു, പ്രതികാരം ചെയ്യേണ്ടപ്പോൾ പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, ബാലിശമായ രീതിയിൽ പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി. എന്നാൽ ഇപ്പോഴിതാ ശക്തമായി അവൻ സംസാരിക്കുന്നു, ധൈര്യത്തോടെ സംസാരിക്കുന്നു. ഒരിക്കൽ യേശുവിനെ പിടിച്ചപ്പോൾ, കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. അവൻ യേശുവിനെ അറിയുകയില്ല എന്ന് പോലും പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് അവൻ ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. സമൂഹത്തെ, അധികാരികളെ അത്രമാത്രം അവൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ ആ സ്വഭാവ രീതികൾക്കെല്ലാം ഇവിടെ ഇതാ വ്യത്യാസം വന്നിരിക്കുന്നു. എന്താണ് ഇവന് സംഭവിച്ചത്? ഇവനുണ്ടായ മാറ്റത്തിന് കാരണം എന്താണ്? പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാം ചിന്തിച്ച മനസ്സിലാക്കിയ കാര്യമുണ്ട്. കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്ന, താൻ പോയാൽ അയക്കാമെന്ന് പറഞ്ഞിരുന്ന കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തു നാളിൽ ആ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നപ്പോൾ ആ പത്രോസിൻ്റെ ജീവിത രീതിയിൽ ആ അഭിഷേകത്താൽ അവൻ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പഴയ പത്രോസ് ആകപ്പാടെ മാറി, അവനൊരു പുതിയ വ്യക്തി ജീവിതമായി മാറുവാനിടയായി തീർന്നു. ഇപ്പോൾ അവന് ഭയമില്ല, പഴയ പേടിയൊന്നും അവനില്ല. യേശുവിനെ തള്ളിപ്പറയേണ്ട ആവശ്യമിനി അവനില്ല. അവനിൽ യേശുവിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിൽ ആവസിക്കുന്നത് മൂലം അവൻ ശക്തിയോടെ യേശുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഒരുക്കമുള്ളവൻ. എന്ത് പ്രശ്നങ്ങൾ വരട്ടെ, ശിക്ഷ വരട്ടെ, എന്തെല്ലാം പ്രതികാരങ്ങൾ സമൂഹത്തിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ഉണ്ടാകട്ടെ, യേശുവിനോടുള്ള ആ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുന്ന ഒരു സംസാരവും സംസാരിപ്പാൻ അവൻ തയ്യാറല്ല. യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ ആ ദൗത്യം അവരെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവർ പുറപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവൻ ധൈര്യത്തോടെ പറയുന്നത്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഈ മനുഷ്യർ മഹാപുരോഹിതന്മാരോ ന്യായാധിപ സംഘമോ പറഞ്ഞാൽ അവർ കേവലം മനുഷ്യരാണ്. ഒരുപക്ഷെ ഇപ്പോഴവൾ ദേശത്തിൻ്റെ അധികാരികളായിരിക്കും, എന്നാൽ അവർ കേവലം മനുഷ്യരാണ്. എന്നാൽ മനുഷ്യരുടെ വാക്കുകളേക്കാൾ ഉപരിയായി ആദരിക്കേണ്ട, അനുസരിക്കേണ്ട കാര്യം ദൈവം എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അത് അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ അപ്പോസ്തലന്മാർ, പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ അന്ന് അവിടെ കൂടിയ ആ സമൂഹത്തിന്, അധികാരികൾക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുത്ത ആ കാര്യം. പ്രിയമുള്ളവരെ, ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ട കാര്യം, നാം ഈ നാടുകളിൽ ആരെയാണ് ഭയപ്പെടുന്നത്? മനുഷ്യരെ ആണോ നാം ഭയപ്പെടുന്നത്? ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ ഭയപ്പെടുന്ന, മനുഷ്യരെ അനുസരിക്കുന്ന ഒരു സാഹചര്യമാണോ? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നാം മനുഷ്യരെ അനുസരിക്കാൻ ശ്രമിച്ചാൽ അത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക. മനുഷ്യരുടെ ആലോചന ഒരിക്കലും ദൈവിക ആലോചനയ്ക്ക് ചേർന്നു പോകുന്ന ആലോചനകളായിരിക്കില്ല. അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ജഡത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയും അധികാരങ്ങൾക്ക് വേണ്ടിയും മോടികൾക്ക് വേണ്ടിയും ധാർഷ്ട്യത്തിന് വേണ്ടിയും ഒക്കെയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക കാര്യങ്ങളെ അതോട് ചേർത്ത് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തെ സുവിശേഷീകരിക്കുക എന്നുള്ളത്, പഥ്യോപദേശത്തിൽ നടക്കുക എന്നുള്ളത്, വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ദൈവം അനുശാസിക്കുമ്പോൾ അതനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. മറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൻ്റെ അധികാരികൾ, ലോകത്തിൻ്റെ ശക്തികൾ പറഞ്ഞു തന്നാൽ അതിനെ അവഗണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ആ കാര്യം. നമുക്ക് ഈ നാളുകളിൽ കൂടുതലായി ദൈവത്തെ അനുസരിക്കുവാൻ ഒരുങ്ങാം. മനുഷ്യരെക്കാൾ കൂടുതലായി മനുഷ്യരെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തെ അനുസരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ അതിനെ നമ്മെ സഹായിക്കട്ടെ.